ചിന്തകൾക്കായി ഹല്ലേലൂയ നമുക്ക് എഫേസ്യ ലേഖനം 5:5
ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുകയും.
ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ വചനത്തിലായി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം അല്പനേരം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം വലിയ അനുഗ്രഹങ്ങൾ പകർന്നു തരും. ദൈവത്തിന് ഹല്ലേലൂയ ദൈവത്തിന് നമ്മളെ ചില പദ്ധതികളുണ്ട്. അതിനു മുമ്പായി ദൈവം ചിലതൊക്കെ നമ്മളെ കേൾപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മൾ ഒന്ന് ഒരുക്കി കൊടുത്താൽ മതി. ഹല്ലേലൂയ കഴിഞ്ഞ ചില ആഴ്ചകൾ എനിക്കൊന്ന് ഒരു ഒന്നോ ഒന്നര ആഴ്ചകൾക്ക് മുമ്പെയാണ് ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രകാശിക്ക അല്ലേ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ തേജസ്സോ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഈ ആലോചനയൊക്കെ കേൾക്കുമ്പോ നമ്മളത് ഏറ്റെടുത്തോണം, പിടിച്ചു നിൽക്കുന്നവർക്കൊക്കെ അത് അനുഗ്രഹം. ഹല്ലേലൂയ അത് ദൈവം അതിലൂടെ അങ്ങ് നടത്തിക്കൊള്ളു. ചിലപ്പോ ഒരു ദിവസം കാണത്തില്ല അതിന്റെ പ്രവൃത്തി, ചിലപ്പോ നാളെ ദൈവം ഒന്നും ആയില്ലല്ലോ എന്ന് പറയും. പക്ഷെ അതിന്റെ പ്രവൃത്തി ദൈവം ചെയ്തോണ്ടിരിക്കുക. ദൈവം അതിനുവേണ്ടി ഒരുക്കും. അതിനുവേണ്ടി നമ്മൾ ഒരുക്കിക്കൊണ്ട് കൊടുത്താൽ മതി. ദൈവത്തിന് ആത്മാവ് ആലോചനകൾ തന്ന് ഓരോ സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകാശം നാളെ കൊണ്ട് കെടുത്തി കളയാനല്ല, ആത്മാവിനെ കെടുത്തി കളയാനല്ല അല്ലേ, ആത്മാവിനെ കെടുത്തി കളയല്ല. ഇത് നമ്മൾ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. ഈ കത്തണമെങ്കിൽ എന്താ വേണം, പരിശുദ്ധാത്മാവ് എണ്ണ വേണം അല്ലേ. ആ എണ്ണ വേണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധി നിരന്തരം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ എണ്ണ കുറഞ്ഞു പോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും അല്ലേ. ഒന്ന് ഉണ്ടെങ്കിൽ ആ പ്രകാശം കത്തി നിൽക്കത്തുള്ളൂ. ഇവിടെ ഈ ലോകം നമ്മൾ നോക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞതാ. ഈ ഇരുട്ടിലേക്ക് പോയാൽ അത് നമ്മൾ ഒന്നുകൂടെ സ്ട്രെസ്സിലേക്കും ഒന്നുകൂടെ നിരാശയിലേക്കും ഒന്നുകൂടെ പ്രശ്നത്തിലേക്ക് ചാടിക്കത്തേ ഉള്ളൂ. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മുടെ മേൽ ഒരു വെളിച്ചം ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ വെളിച്ചവുമായി നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അപ്പൊ നമ്മുടെ വിളക്കിൽ എണ്ണ ഇല്ലെങ്കിലും എന്താ പറ്റും, പ്രകാശിക്കും? വിളക്കിൽ എണ്ണയില്ലെങ്കിൽ നമ്മൾ പ്രകാശിക്കാൻ പറ്റുമോ? ഇരുട്ടിലോട്ട് പോയി ഇരുട്ടിലിരിക്കത്തേ ഉള്ളൂ അല്ലേ. ഇതൊന്ന് ഇരുട്ടിൽ ചെന്ന് അവിടെ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം, വിളക്കിൽ എണ്ണ വെച്ച് ദൈവസനി കാത്തിരുന്ന് ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ദൈവസനയിൽ അങ്ങോട്ട് അനുസരിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്തോ പറ്റും, നമ്മൾ പ്രകാശിച്ചു നിൽക്കും അല്ലെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ മറ്റുള്ളവരോട് പ്രകാശിക്കുക. കെട്ട വിളക്കുകളൊക്കെ പ്രകാശിക്കാൻ പറ്റും, ഇരുട്ടിൽ കിടക്കുന്നിടത്ത് എല്ലാം പ്രകാശം വരാൻ പറ്റും അല്ലേ. അപ്പൊ അതിന് നമ്മള് ഇതിന് അച്ഛന് മുന്നിൽ എഫേഷ്യൻ ലേഖനം 5:8 ഒന്ന് പറഞ്ഞു.
8
വിലപ്പെട്ട ആലോചന നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ അല്ലേ. അനുഗ്രഹിക്കാന്നൊക്കെ ദൈവം അനുഗ്രഹിക്കും, എല്ലാരും ദൈവം അനുഗ്രഹിക്കും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന, ദൈവം ഇന്ന് രാത്രികാലം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക. ദൈവം അനുഗ്രഹിക്കാൻ തന്നെ ദൈവം അനുഗ്രഹിക്കും. ദൈവം തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം കേട്ടിരിക്കുക. എന്നാൽ ചില വചനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ആ വചനം ഏറ്റെടുത്ത്. മുമ്പേ നിങ്ങൾ ഇരുളിലായിരുന്നു, എല്ലാവരും കേട്ടു. മുമ്പേ ബിഫോർ വി വർ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് കൂടെ വായിച്ചോളൂ. എഫേഷ്യൻസ് 5:8 എന്ന് എടുത്തു വെച്ചത് അത് സ്വീറ്റാ, ഭയങ്കര സ്വീറ്റ് അത് വായിക്കുമ്പോ. എഫേഷ്യൻസ് 5:8 അല്ലെ. ആ നൗ എന്തോ ഇപ്പോഴോ, ആ മലയാളം ഒന്ന് വായിച്ചു കേട്ടോ. ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു, കർത്താവിൽ നാം വെളിച്ചമാകുന്നു. അപ്പൊ അടുത്തത്
കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുക.
കർത്താവിന് അപ്പൊ വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തോ എന്തോ എന്ന് നമ്മളിപ്പോ ഇതിനകത്ത് ഗ്രഹിച്ചോളാം. കർത്താവിന് എല്ലാരും ശ്രദ്ധിച്ചോളാം, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. അപ്പൊ വെളിച്ചത്തിൽ നടക്കേണ്ട എങ്ങനെയാണ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ വോക്ക് ഇൻ ദ ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാന്നുള്ള പറയണ്ട അല്ലേ, അതും വചനം അടിയിലോട്ട് പറയുക. ഒമ്പാമത്തെ വാക്യം പറയുക, എങ്ങനെ മോളെ അതൊന്ന് വായിച്ച്.
For the fruit of the spirit is in all goodness, righteousness and truth, finding out what is acceptable to the Lord.
English enba adu ore taayittu varu appo finding out what is acceptable alle will of the Lord alle appo kartavine prasadam ullathu endannu parishodichu kondu velichathilullavarai nadannukollanam appo kartavine prasadam ullathano naan cheynathu alle adaano ennu nammal parishodichaanu nammude munpil examples vena ottiri thara നമുക്ക് ജീവിതത്തിൽ തന്നെ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ട് പോകുന്നതാ. നാം ലോകം ഇവിടെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, നാം വെളിച്ചത്തിലേക്ക് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇരുട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമുള്ളതെന്നോ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കറിയാം നാം വെളിച്ചത്തിലാണോ നടക്കുന്നത് അല്ലേ എന്ന് അല്ലേ. കാരണം ഈ ഇരുട്ട് ഇരുട്ടിൻ്റെ ശക്തികളെ ജയിക്കണം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ സ്വാധീനം വലുതാണ്. നമ്മളെ കൂടി ഇരുട്ട് ഇങ്ങനെ വലിച്ചെടുക്കാനാണ് നമുക്ക് അല്ലേ. ഇരുട്ടിന്റെ ഈ പാപം പാപം വാതുക്കെ കിടക്കുക, അതിന്റെ ആഗ്രഹം നമ്മളോടാ അല്ലേ. ഇച്ചിരി വഴി കൊടുത്താൽ കയറിക്കൊള്ളു, ഒരു ചെറിയ ഇരുട്ടാ മതി. അപ്പൊ അത് ചെറുതല്ലേന്ന് വിചാരിച്ചാൽ അത് അകത്ത് കയറി വരുതോ അല്ലേ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം, കർത്താവിന് പ്രസാദമാണോ ഞാൻ ചെയ്യുന്നത് അല്ലേ. കർത്താവിന് പ്രസാദമാണോ. ഒരു ഉദാഹരണം പറയാം, നമ്മുടെ ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് ബാഗ് തരാൻ തുടങ്ങി. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവിടെ ഒരു കുറേ എണ്ണം അവിടെ ഇരിപ്പുണ്ട്, ആ പുള്ളി എടുത്ത് പറഞ്ഞു കുറച്ച് രണ്ടെണ്ണം എണ്ണം എന്തെങ്കിലും എടുത്തു തന്നു. ആ പുള്ളി എടുത്ത് കുഴപ്പമില്ല എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ആ രണ്ടു മൂന്നെണ്ണത്തിൻ്റെ കാര്യം ഇതൊന്ന് രണ്ട് ബാഗ് ആർക്കും വേണ്ട നമുക്ക് എടുത്ത്. ദൈവത്തിന് ആത്മാവ് മറ്റുള്ള കാര്യം നമ്മളെന്തിനാ മോഹിക്കുന്നു, നമ്മളെന്തിനാ എടുക്കുന്നു, അത് നമുക്കോട്ട് വെച്ചിരിക്കാം സരിയാ. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ ചെന്ന് ചോദിക്കാം, അവർ തരുന്നെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട പോയത്. കാരണം നമ്മളത് എടുത്തോണ്ട് പോകാൻ ഈസിയാണ്. കാരണം ആ ചെറുത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്തോ അടുത്ത ദിവസം ആ ചെറുതേ ഉള്ളൂ. വേറെ ദിവസം ഇന്നലെ ഭയങ്കര ഒരു ചോദന, ഞാനിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു $3 താഴെ കിടന്നു. ഞാനത് പതുക്കെ ചെന്ന് ഇങ്ങനെ എടുത്തു, എടുത്തപ്പോൾ ദൈവത്തിന് ആത്മാവേ അതല്ലേ അറിയല്ലേ $3 വഴിക്ക് കിട്ടി ആരുടെയല്ലേ. അപ്പൊ ഞാന് അവിടുത്തെ അവിടെ ഇൻഫർമേഷൻ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാം. അവിടെ ചെന്ന് വെച്ചാൽ അവര് ഈ $3 അവര് വല്ലതും പറഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ ഒരു ചാപ്ലൈനിൽ കൊണ്ടിട്ടു ഒന്നും ചെയ്യണം ചാപ്ലൈൻ അവരുടെ ഇത്. അപ്പൊ നമ്മള് പരിശോധനകൾ വരും. അപ്പൊ നമ്മള് പരിശോധിക്കണം എന്തോ ഇത് ദൈവത്തിന്റെ വഴിയാണ്, ദൈവത്തിന്റെ പ്രസാദമാണ്. നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഒന്നും മോഹിക്കാതിരിക്കാൻ ഏറ്റവും വലുത്. കാരണം ഈ മോഹങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിലോട്ട് വരും. നമ്മൾ കുഴപ്പമില്ല, ഈ ചെറുത് കയറി അങ്ങ് വലിയ അടുത്ത നാളെ വലിയ അതുകൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഓരോന്നിലും പരീക്ഷിക്കപ്പെടുക, പരീക്ഷകൾ സഹിപ്പാനുള്ള കൃപ നമുക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചോളാം. പരീക്ഷകളിൽ അകപ്പെട്ടു പോലെ ഞാൻ അന്നേരം ഓർത്ത് ദൈവം ഇത് വലിയ പരിശോധനയാണ്, ഇത് ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് വലിയ പരിശോധന. അപ്പൊ നമ്മൾ പരീക്ഷയെ സഹിപ്പണം, ഓരോ ദിവസം ഇറങ്ങുമ്പോ പ്രാർത്ഥിച്ചാണ് ദൈവം ഇന്ന് പരീക്ഷയിൽ അകപ്പെടാം. അത് ആ വെളിച്ചത്തിൽ നമ്മൾ നടക്കുക. ഇരുളി കൊണ്ടുപോകാൻ എളുപ്പം, ഇരുളിലോട്ട് സത്യം കൊണ്ടുപോകാൻ എളുപ്പം. അപ്പം അത് സീരിയസ് ആയിട്ട് എടുത്തോ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യം. അപ്പം ഇതിന്റെ വെളിച്ചത്തിന്റെ ഫലം അടുത്ത വാക്യത്തിൽ എങ്ങനെ,
സകല സദ്ഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം.
വെളിച്ചത്തിന്റെ ഫലം സൂക്ഷിക്കണം, എല്ലാരും നോക്കിക്കോളും. സത്യമുണ്ട് അവിടെ കേട്ടോ, നീതിയുണ്ട്. അപ്പൊ എവിടെങ്കിലും അനീതി ഉണ്ടെങ്കിൽ, അത് സത്യമല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ ഓർത്തോണ്ട് അത് വെളിച്ചത്തിന്റെ ഫലമല്ല. വെളിച്ചത്തിന്റെ ഫലം സൽഗുണം, ഗുഡ്നസ്, റൈജസ്നസ് ആൻഡ് ട്രൂത്ത്, ഇത് മൂന്നും അവിടെ കാണും. അപ്പൊ അത് ഓർത്തോളം വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു, വെളിച്ചത്തിൽ നടക്കേണ്ടത്, കർത്താവിന് പ്രസാദമുള്ളതെന്ന് പരിശോധിച്ച്. ഇനി അറിയത്തില്ലെന്ന് പറയല്ലേ. അതിന്റെ വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ അതിനകത്ത് സൽഗുണം, നീതിയും സത്യവും അവിടെ ഉണ്ട്. പിന്നെ അടുത്തത് ഇരുട്ടിന്റെ
നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്.
ഇരുട്ടിന്റെ നിഷ്പ്രവൃത്തിയിൽ കൂട്ടാളികളാകരുത് അല്ലേ. ഇത് കൂട്ടാളിയാവാൻ എളുപ്പം, അങ്ങോട്ട് ഇറങ്ങിയാ മതി. ഇഷ്ടം പോലെ ഇങ്ങനെ ഇരുട്ടിന്റെ കൂട്ടായ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ അവിടോട്ട് വിളിച്ചോണ്ടിരിക്കുക അല്ലേ. ഇങ്ങനെ ഇപ്പത്തെ തലമുറകളുടെ അങ്ങോട്ട് ചെന്ന് അതും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല, ഇരുട്ടികളുടെ പങ്കാളി അവൻ ഒഴി പ്രശ്നമില്ല അല്ലേ. ഇപ്പം നമ്മുടെ ഞാൻ പറയുന്നതിൽ ചില തലമുറകളൊക്കെ ഇങ്ങനെ അവിടെ പോയാൽ ചിലപ്പോൾ പാർട്ടി കുഴപ്പമില്ല, വെള്ളം അടിക്കുന്ന പാർട്ടി കുഴപ്പമില്ല, ചിലടിച്ചെന്ന് കുഴപ്പമില്ല, അപ്പൊ അതങ്ങനെ ചിരിച്ചിട്ട് അങ്ങ് പോകും, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പറയുന്ന ഇരുട്ടിന്റെ നിഷ്പ്രവൃത്തിയും കൂട്ടാളികളാകരുത്. ഇച്ചിരി ഒന്ന് കയറി പോയാൽ എന്താ പറ്റും, ബാക്കി തന്നെ അതങ്ങ് നിറച്ചോളും. ഈ വെളിച്ചം അങ്ങ് പോകും, ഇരുട്ടങ്ങ് കയറി നമ്മളെ അങ്ങ് മൂടിക്കളി. അതാണ് നമ്മുടെ തലമുറകൾക്കൊക്കെ അങ്ങനെ പറ്റുന്നത്. ഇച്ചിരി ഇരുട്ട് കയറും, പിന്നെ അങ്ങ് പോകും ഇരുട്ടിലേക്ക്. അതുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, തലമുറകൾ ഒന്ന് ഇരുട്ടിന്റെ ശക്തി പെടാതെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പൊ എന്താ ചെയ്യണം, ഇരുട്ടിന്റെ ഇരുട്ട് ടെംപ്റ്റേഷൻ നമ്മൾ വരുമ്പോ എന്താ ചെയ്യണം, അവയെ
എന്താ ചെയ്യുന്നത്,
അവയെ ശാസിക്കുക അത്ര വേണ്ടത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ഒരു മിനിറ്റ്, അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും. ഇന്ന് ഇന്ന് പക്ഷെ ന്യൂസ് പേപ്പർ അല്ല ഇങ്ങനെ തുറന്നു കാട്ടുമ്പോ എല്ലാരും വായിക്കുക, എന്തോ ലജ്ജാകരമായ വാർത്തയാണ് ന്യൂസ് പേപ്പർ എല്ലാം. നമ്മുടെ കേരളത്തിലെ വാർത്തകൾ തന്നെ നോക്കിയാൽ മതി, അവിടെ ഓരോ ഇത് നടക്കുന്നു, അവിടെ ഇത് നടക്കുന്നു, ഇതെല്ലാം വായിക്കുന്നവർക്ക് ലജ്ജ പോലെ തോന്നുന്നു. ഇതെല്ലാം ഇരുട്ടിൽ നടക്കുന്ന പ്രവൃത്തികളാണ് അല്ലേ, ഇരുട്ടിൽ നടക്കുന്ന പ്രവൃത്തികളാണ്. അതിനെന്തോ ശ്വാസിക്കുകയാണ് വേണ്ടിയത്. നമ്മൾ ഇതിനൊന്നും ചെറുത്, ഈ ചെറുതാണ് കയറി കയറി വലുതാലേക്ക് പോകുന്നത്. അടുത്ത അവയെ
അവയെ ശാസിക്കുമ്പോഴോ സകലത്തെ കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും.
അവയെ ശാസിക്കുമ്പോൾ എന്താ പറ്റും, അതിന്റെ ഇംഗ്ലീഷ് ഉണ്ട് ഒന്ന് വായിച്ച്, ഫോർ ഇറ്റ് ഈസ് അതിന്റെ 12 വാക്യം വരുന്നത്, ഫോർ ഇറ്റ് ഈസ് ഷെയ്ംഫുൾ
ഈവൻ ടു സ്പീക്ക് ഓഫ് ദോസ് തിങ്സ് വിച്ച് ആർ ഡൺ ബൈ ദം ഇൻ
സീക്രറ്റ്. ഇറ്റ് ഈസ് ഷെയ്ംഫുൾ ഈവൻ ടു മെൻഷൻ വാട്ട് ഈസ് വാട്ട് ദ ഡിസോബീഡിയൻസ് ഡു ഇൻ സീക്രറ്റ് അല്ലേ. അടുത്ത വാക്യം പറയുന്നത്, ബട്ട് എവറിതിങ്
ബട്ട് ഓൾ തിങ്സ് ആർ എക്സ്പോസ്ഡ് are made manifest by the light. For whatever makes manifest is light.
Adha simple aayittu parayana, everything exposed by the light becomes visible. Appo ee idinathil appo nammal adu padichu padichu veruvaane, pinna avar goodamayi cheynathu parayan pole lajjayagunu. Avaye saasikkumbo sagalathe kurichu velichathal bodham varunu, bodham varunavellam velichathu pole teluvaavunu. Appo adungonde endo cheyanu next, adungonde ഉറങ്ങുന്നവനെ ഉണർന്ന് അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കാം. കേട്ടോ, നമ്മൾ ഉണർന്ന് നിൽക്കണം, ക്രിസ്തു നിന്റെ മേൽ. നമ്മൾ ആ വചനവുമായിട്ട് കണക്ട് ചെയ്യണം, ഏട്ടാ, നമ്മുടെ വാക്തത്വവുമായിട്ട് ദൈവം തന്നിരിക്കുന്ന ആലോചനയുമായിട്ട് എഴുന്നേറ്റ് പ്രകാശിക്കാം. എങ്ങനെ പ്രകാശിക്കേണ്ടത് ഇതെല്ലാം നമ്മള് ഓർത്തണം. ആ ആ വാക്യം വായിച്ചപ്പോഴാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ യോഹന്നാൻ 1 ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 1, ആ ഈ വചനം അവിടെ വെക്കണ, ജസ്റ്റ് ഒന്ന് വായിച്ചോ, അല്ലെ ഞാൻ
വായിച്ചോളാം.
അതിന്റെ 4-5, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ, ഈ വെളിച്ചം എന്താ ചെയ്യും, ഇരുളിൽ പ്രകാശിക്കും. ഇരുളോ അതിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിൽ ആ ഇരുളുണ്ടെങ്കിൽ, അല്ല ആ പ്രകാശമുണ്ടെങ്കിൽ, നമ്മൾ ഈ പ്രകാശവുമായിട്ട് ഈ ക്രിസ്തുവിന്റെ പ്രകാശം നമ്മളിൽ ഉണ്ടെങ്കിൽ എന്തോ നമ്മള്, അപ്പൊ നമ്മള് നിസ്സാരക്കാരാണോ? നമ്മളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, നമ്മളിൽ ഒരു ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ വെളിച്ചം നമ്മളിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏഹ്, അപ്പൊ നമ്മൾ ഇരുളിലേക്ക് പോണോ? നമ്മൾ ആ വെളിച്ചം ക്യാരി ചെയ്യുന്നവരാ അല്ലേ, അത് ക്യാരി ചെയ്ത് നമ്മള് ലോകത്തിലേക്ക് ചെല്ലേണ്ടവരാണ്. അപ്പൊ അവിടെ ഈ വെളിച്ചം പ്രകാശിക്കും, ഇരുളിനോ അതിനെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഓരോ ദിവസവും ആ വെളിച്ചം ക്യാരി ചെയ്യുന്നവരാന്ന് നമ്മൾ ഓർത്തോളം. ഈ വെളിച്ചവുമായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പലവിധമായ ഇത് പരീക്ഷകളും ഒക്കെ വരും, എന്നാൽ ഈ വെളിച്ചം നമ്മളിൽ നിന്ന് കെട്ടുപോകരുത്. പ്രത്യേകിച്ച് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓരോരുത്തരോട് സുവിശേഷം ഒക്കെ പറയുമ്പോൾ ഈ വെളിച്ചം അനേകരിലേക്ക് പകരുക. നമ്മൾ ട്രാക്ട് കൊടുക്കാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഏഹ്, അവിടെ നമ്മൾ ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുക. അവിടെ ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ എന്തോ ചെയ്യും, ആ ഇരുട്ടിന് നമ്മളെ അടയ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ ശക്തി, ആ വെളിച്ചം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്, നമ്മളത് മറന്നുപോകില്ല. അപ്പൊ അങ്ങനെ നമ്മൾ വെളിച്ചം പകരുമ്പോൾ എസ് ഐ കെല്ലാത്ത് പറയുന്നുണ്ട്. എന്തോ എസ് ഐ കെ എടുക്കണ്ട, ഞാൻ പറയാം. എസ് ഐ കെ 9:3, നീ നഗരത്തിന്റെ നടുവിൽ കൂടെ, യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിമേൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. അല്ലേ, ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഇടുവിൽ നിൽക്കുന്നവര്, ദൈവത്തിന്റെ വെളിച്ചം വഹിക്കുന്നവര്, ദൈവത്തിന് വേണ്ടി മറ്റ് ഈ മ്ലേച്ഛതകളൊക്കെ കണ്ട്, അങ്ങനെ ഇതൊക്കെ കണ്ട് നെടുവീർപ്പിടുന്ന കർത്താവെ, പല വിഷയങ്ങൾ സ്വന്തം വിഷയമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഇടുവിൽ നിൽക്കുന്നവര്, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ഇതൊക്കെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരു മുദ്രയിട്ടിട്ടുണ്ട്. അവരുടെ നെറ്റിമേൽ ദൈവം ഒരു അടയാളം ഇട്ടിട്ടുണ്ട്, ആ രക്തം അടയാളം ഇട്ടിട്ടുണ്ട് അവർക്ക്. അവരെ പിന്നെ എന്താ ഒരു ശത്രുവിനും തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാം ഒരു വലിയ വെളിച്ചം വഹിക്കുന്നവരാന്ന് നമ്മൾ പൂർണ്ണ ബോധ്യമുള്ളവരായി മാറണം. അപ്പോൾ നമ്മള് ഈ അത് നമ്മള് അപ്പൊ എന്താ ചെയ്യണം, അതിനെ കെടുത്തി കളയരുത്. നമ്മൾ കെടുത്തി കളയുമ്പോഴാണ് ശത്രു നമ്മുടെ ചെറിയൊരു വീക്ക്നെസ്സിലൂടെ നമ്മളെ കയറാൻ നോക്കുന്നത്. നാം അതിനെ എന്താ ചെയ്യണം, സാഹസിക്കുക അത്ര വേണ്ടത്. അല്ലേ, അതിനെ സാഹസിക്കുക അത്ര വേണ്ടത്. നമ്മുടെ പരീക്ഷകളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മള് ഇരുട്ടിന്റെ അന്ന് മനസ്സിലാകുമ്പോ അതിനെ ശ്വാസിക്കുക അത്ര വേണ്ടത്. അതിനെ ശ്വാസിച്ച് നമ്മൾ വെളിച്ചം വഹിക്കുന്നവരായി നടക്കണം. നാം ആയിരിക്കും, നാം ഈ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോ, നാം ജോലിയിലൊക്കെ പോകുമ്പോ നമ്മൾ വെറുതെ പോകുന്നവരാണോ? അല്ല, നാം വെളിച്ചം വഹിച്ചോണ്ട പോകുന്നത്. നാം എല്ലായിടത്തും വെളിച്ചം വഹിച്ചോണ്ട പോകുന്നത്. അപ്പൊ നമ്മൾ നടക്കുന്നിടത്തോളം, ഒരു ദൈവ പൈതൽ നടക്കുന്നിടത്ത് അനുഗ്രഹമാണ്. അവൻ ചെല്ലുന്ന പട്ടണമൊക്കെ അനുഗ്രഹിക്കപ്പെടും, അവൻ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടും, അവൻ ചെല്ലുന്ന ഭവനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന കാരണം എന്താ? ഒരു വലിയ വെളിച്ചം അവൻ വഹിക്കുന്നത്. അത് മറന്നുപോയി സൃഷ്ടിതാവാൻ ദൈവത്തിന്റെ വെളിച്ചമാണ് അവൻ ഉള്ളത്തിൽ വഹിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ അനുഗ്രഹം. ആ അതുകൊണ്ട് 15-ാം വാക്യം നമ്മൾ ഓരോന്നിനും ജ്ഞാനം ഉപയോഗിക്കണം. ദൈവത്തിന് ജ്ഞാനം കുറവാണ്, ദൈവത്തോട് ചോദിച്ചാൽ മതി. ദൈവം ഔദാര്യമായി ജ്ഞാനം നൽകുന്ന ദൈവമാണ്. ദൈവം ആ ജ്ഞാനത്തിൽ നമ്മൾ കണ്ട് ദൈവത്തിന്റെ ദാസൻ ഓരോ ആഴ്ചകളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലേ, എന്തോ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ് വേണോ? ഇതിക്കുള്ളതെല്ലാം വേണോ? ഈ ആത്മാവ് നമ്മളെ നയിക്കുന്നില്ല. ജ്ഞാനം പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് ഉണ്ട്. അല്ലേ, എല്ലാത്തിനും നമുക്ക് ബലം തരുവാൻ പരിശുദ്ധാത്മാവ് ഉണ്ട്. സുവിശേഷം അറിയിക്കാൻ പരിശുദ്ധാത്മാവ് ഉണ്ട്. അല്ലേ, യോഹന്നാനകത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ ഒരു മിനിറ്റ് അതിലോട്ടൊന്ന് പോയാൽ നല്ലതാണ്. യോഹന്നാൻ  16:8 അതിലേക്കൊന്ന് തിരിച്ചു വരാം. യോഹന്നാൻ 16:8 അല്ലെ, 15:18 ഒക്കെ അതെ. യോഹന്നാൻ 15:18 ആ ഒരു വാക്യം.
ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു.
ആ കർത്താവ് അവിടെ പറഞ്ഞിരിക്കുക, നമ്മൾ വെളിച്ചം വഹിക്കുമ്പോ ലോകം വലിയ ഇഷ്ടപ്പെടുന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ലോകം നിങ്ങളെ പകയ്ക്കും. ലോകത്തിന് ചെലപ്പോ നിങ്ങളുടെ ആരാധനയോടായിരിക്കും പോരാട്ടം, നിങ്ങളുടെ നടപ്പിനോടായിരിക്കും പോരാട്ടം, നിങ്ങളുടെ പ്രാർത്ഥനയോടായിരിക്കും പോരാട്ടം, നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നവരായിരിക്കും പോരാട്ടം, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും പോരാട്ടം, ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയോണ്ടായിരിക്കും പോരാട്ടം. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇത് എന്നെ പകച്ചതാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുക. അല്ലേ, അപ്പൊ ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ അത് എന്നെ പകച്ചിട്ടുള്ളത്. ഈവൻ അവര് അതിന്റെ താഴോട്ട്, ഞാൻ സമയമില്ലാത്തോണ്ട് പോകുന്നത്, അവര് മിറക്കിൾസ് കണ്ടിട്ടും അവർ പിന്നെയും എന്തോ, Now they have seen miracles and yet they have hated both me and my father, Jesus parayne. But this is to fulfill what is written in their law. Ennittu ayinte verse 26 parayne, when the counselor come, endo the spirit of the truth who goes out from the father, he will testify about me. Appa ee parishuddhaalmaavine, appa idine idellam parnitta logo enne pagikkum idakka parnitta kathavu parayne parishuddhaalmaav enna kaaryasthane ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കാം. ഞാൻ പോകുമ്പോൾ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തും നമ്മളിലൂടെ. അപ്പൊ ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മൾ മുറുകെ പിടിച്ചോണം. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ കുടുംബത്തിന്റെ കാര്യസ്ഥനായി, നമ്മുടെ സഭയുടെ കാര്യസ്ഥനായി, പരിശുദ്ധാത്മാവിനെ നാം മുഴുകെ പിടിച്ചു. കാരണം പരിശുദ്ധാത്മാവ് ജ്ഞാനം തരും, ബലം തരും, കൃപ തരും, പരിജ്ഞാനം തരും, എല്ലാ വഴികളിലും നമ്മളെ സത്യത്തിൽ നമ്മളെ നയിക്കും. ഇനി തിരിച്ചു വരാം. ഇത് ദുഷ്കാലമായാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും അല്ലേ. അതിന്റെ ഇംഗ്ലീഷ് ഇച്ചിലൂടെ ബ്യൂട്ടിയാണ്, മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ദ ഡേയ്സ് ആർ ഈവിൽ. നമുക്ക് കിട്ടിയ അവസരങ്ങൾ സമയങ്ങളൊന്നും പാഴാക്കി കളയല്ലേ. പ്രാർത്ഥിപ്പാൻ ദൈവം ഇടപെടുമെന്നെങ്കിൽ പ്രാർത്ഥിച്ചോളാം. ബിക്കോസ് ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി ഗോഡ് ഈസ് ഗിവിംഗ് യു. ട്രാക്ട് കൊടുക്കാൻ ദൈവം ഒരു സമയം തരുന്നെങ്കിൽ അത് ചെയ്തോണം. എല്ലാത്തിനും ദൈവത്തിൽ ദൈവ ഓപ്പർച്യൂണിറ്റീസ്, മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി, സമയം തക്കത്തിൽ ഉപയോഗിച്ചോളം. ദൈവം ഇത് ദുഷ്കാലമാണ്, ഇരുട്ടിന്റെ ശക്തികൾ ഇതിനൊന്നും നിങ്ങളെ സമ്മതിക്കത്തില്ല. നിങ്ങൾ ആ തക്കത്തിൽ ഉപയോഗിക്കണം. അടുത്ത് ബുദ്ധിഹീനരും
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു മാത്രമാകരുത്. അതിനാൽ
വീഞ്ഞു കുടിച്ച് മത്തരാകല്ല. അതെ, നമ്മളിപ്പോ പറയുന്നത് കള്ളു കുടിച്ച് നമ്മൾ അതിനാൽ ദുർനടപ്പ് ഉണ്ടാവല്ലോ.
ആത്മാവിൽ
നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. ഇവിടെ തമ്മിൽ സംസാരിച്ച് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. എന്റെ ഇടയനാണ് കർത്താവ്, എന്റെ വഴിയാണ്. ഓരോ ദിവസം രാവിലെ ഇറങ്ങുമ്പോ എന്റെ ജീവൻ, എന്റെ ജീവനായ കർത്താവ് എന്നോടുണ്ട്. ജോലിക്ക് പോകുമ്പോ പറയണം, എന്റെ രക്ഷയായ ദൈവം, എന്റെ ഗോപുരമായ ദൈവം, എന്റെ ഇടൻ, എന്റെ ഉടമസ്ഥൻ എന്നോട് കൂടെയുണ്ട്. ആ ബലത്തോട് വേണം നമ്മൾ പോകാൻ. തമ്മിൽ സങ്കീർത്തനം പറഞ്ഞു ദൈവിക വാക്തത്വങ്ങളെയൊക്കെ അങ്ങോട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. നാം മുമ്പോട്ട് പോകണം. ഓരോ ദിവസം ആ ദൈവത്തിന്റെ നിരാശകൾ പറയാനല്ല, നാം രോഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. നാം നിരാശകൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നെഗറ്റീവായ കാര്യങ്ങൾ പറയല്ലേ. ദൈവത്തിന്റെ വാക്തത്വത്തെ മുറുകെ പിടിച്ചോ. ദൈവിക വാക്തത്വങ്ങൾ, എന്റെ ദൈവം എന്നിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് ഒരു ദിവസം കൂടെ തന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എപ്പോഴും നമ്മുടെ നാവിൽ തന്നെ സങ്കീർത്തനങ്ങൾ വരട്ടെ, സ്തുതികൾ, ദൈവത്തോടുള്ള സ്തുതികൾ ഉയരട്ടെ. ഓ, ആത്മാവിന് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞില്ല, പരിശുദ്ധാത്മാവ് ഓരോ ദിവസം ആലോചന പറഞ്ഞെന്ന് ദൈവം നടത്തും. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകത, നമ്മള് നമ്മളെ അതിന്റെ കാണാൻ വിസിബിൾ ആയിട്ടുള്ളവരാണ് അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നത്, അന്യഭാഷ പ്രാപിക്കേണ്ടവർക്കോ അതിനുവേണ്ടി തിടുക്കത്തോടെ പ്രാപിക്കണം. ഇത് പറയാൻ കാരണം ഞാൻ ഒത്തിരി ഒത്തിരി സമയം ഇതിനുവേണ്ടി കാത്തിരുന്നവരാണ്. കാത്തിരുന്നിട്ട് ചിലപ്പം മാസ്റ്റർമാരൊക്കെ വന്ന് എന്നേൽപ്പിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാ അന്യഭാഷ ലഭിക്കാത്തവരൊക്കെ ആയിരുന്നു. അന്നേരം പതുക്കെ ചിലപ്പോ ഒക്കെ നാളെ കേടാ എന്നൊക്കെ, ഇന്നിപ്പോ ആരും അതൊന്നും ചോദിക്കാറില്ല. പണ്ട് അതുപോലെ ആവശ്യകതകളോട് ചോദിക്കുമായിരുന്നു അന്യഭാഷ പ്രാപിക്കാത്തവരൊക്കെ എല്ലേക്കാര്. പിന്നെ ചിലപ്പം പിന്നെ അവിടെ വന്നിരുന്ന് മാസ്റ്റർമാരൊക്കെ തല കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നിട്ടും എനിക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്കും എല്ലാം കിട്ടും. സമയമെടുത്തിട്ട് ഒത്തിരി കുറേ നാൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അപ്പം ഒരു ദിവസം കുവൈറ്റിലൊരു ഒരു കുവൈറ്റിൽ ഒരു ഒരു ഉപവാസ പ്രാർത്ഥന നടന്നു. ഞാനൊരു അനുഭവം പറഞ്ഞ് പെട്ടെന്നിരിക്കുക. അപ്പം ഉപവാസ പ്രാർത്ഥന നടന്ന് ഒരു ദൈവദാസം വന്നു, എല്ലാവരും പ്രാപിക്കുന്നു, കർത്താവ് എനിക്കിത് അങ്ങനെ ഉണ്ട്, എനിക്കൊന്ന് വേണം. അതിന് മുമ്പിലത്തെ ഒരു ദിവസം പ്രാവശ്യം ഒരു ദൈവദാസം വന്ന് ഞാനും ആഗ്രഹിച്ചു, പക്ഷെ തലയിലൊക്കെ കൈവച്ചു, ഇങ്ങനെ കുറേ പ്രാവശ്യം തലയിൽ വെച്ചു തലയിൽ വെച്ച് പ്രാപിക്കാം പ്രാപിക്കാമെന്നും പറഞ്ഞു, എന്നിട്ടും ഒന്നും പ്രാപിച്ചില്ല. നമ്മളങ്ങനെ അല്ലാതെ ഒന്നും ഇല്ലാത്തതൊക്കെ ചാടിക്കാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഇരുന്നു, എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രാപിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ദൈവത്തോട് ഇരുന്ന് ദൈവമേ, ആ കൊയ്റ്റ് വിടുന്നതിൻ്റെ സമയമായിരുന്നു. അവിടെ ദൈവമേ ആത്മാവത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഒന്ന് നിറയ്ക്കണേ. എല്ലാവരും നിറയുന്നു, സുഭാഷ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അവിടെ പിള്ളേരും ഒക്കെ നിറയുന്നു, ദൈവം എന്നെ ഒന്ന് നിറയ്ക്കണേ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ച് ദൈവമേ ഇതെന്ത്, എല്ലാവരും പറ ഇത് രക്തം പറ എന്നൊക്കെ പറയുന്നു, രക്തം പറ സ്തോത്രം പറ സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു സ്തോത്രമൊക്കെ ഒത്തിരി പറഞ്ഞു, എന്നിട്ടൊന്നും വന്നില്ല. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ അന്യഭാഷയെ നിറയ്ക്കണേ, ദൈവമേ നിറയ്ക്കണേ, എന്നെ നിറയ്ക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും ഇട്ടല്ലോ ദൈവം ഇങ്ങനെ, ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക, കുവൈറ്റിലൂടെ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ ദൈവം അഭിഷേകത്താലൊക്കെ നിറച്ചു താറങ്ങനെ ഉറച്ചോണ്ട് അല്ലെ. അപ്പൊ ഞാൻ അപ്പം ഈ അന്യഭാഷയോട് ഞാൻ ഇത് വന്നത് എല്ലാരും പറഞ്ഞിട്ട് പുറത്തുനിന്ന് വന്നതല്ല, ഇത് വന്നത് അവത്തുകൊണ്ടാണ്. അവത്തുനിന്ന് ഇങ്ങനെ വന്ന് 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 ഇത് അങ്ങ് ഓവർഫ്ലോ. അപ്പൊ ഞാൻ ദൈവമേ ഇത് തിരുവെഴുത്ത് പറയുന്നതിന് തൊട്ടാണ് ജീവജല നദി ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരിക, അത് ഉള്ളിൽ നിന്ന് അത് അനുഗ്രഹമായി പുറത്തുപോയി. അപ്പൊ ഞാൻ അത് വന്ന് അത് കിട്ടില്ല അന്യഭാഷ ലഭിച്ച പിന്നെ ഭയങ്കര അനുഗ്രഹം. അത് കൂടുതലും ഈ സഭകളിലൊന്നും വന്ന് പ്രാർത്ഥിക്കുന്നു, തനിയിരുന്ന് തനിയിരിക്കുമ്പോഴൊക്കെ ഭയങ്കര അനുഗ്രഹം, ഭയങ്കര ചൂടും ഭയങ്കര അനുഗ്രഹം. ഇതൊക്കെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര അനുഗ്രഹം, ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഭയങ്കര അനുഗ്രഹം. ദൈവസേനയെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ട് നടത്തും, നല്ല നല്ല ദൈവം അങ്ങ് നടത്തുക, പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നടക്കണം. നമുക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും, ദൈവകൃപ അനുഭവിക്കാൻ പറ്റും. നമ്മൾ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ ആ സ്വീറ്റ്നെസ് ആ ബ്യൂട്ടി അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ ആ കുവൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പിന്നെ അയർലൻഡിലാണ് പോയത്, അവിടെയും ദൈവം പലയിടത്ത് ഇങ്ങനെ അയക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ആ അവിടെയും ചില സമയത്ത് ഏകരായിട്ടിരുന്നു, കാരണം അയർലൻഡിൽ ചിലപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഏകര, അപ്പൊ അവിടെയൊക്കെ ഇരുന്ന് ദൈവസേനയെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നടത്തിക്കൊണ്ടിരുന്നു. അതിപ്പോ പലയിടത്തും, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വന്നു, ബാംഗ്ലൂരിൽ വന്നപ്പോഴും അവിടെയും ഒക്കെ ദൈവസേനയിൽ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയും ദൈവസേന ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു എല്ലായിടത്തും. എനിക്ക് ഈ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും അത് നടത്തും. ഈ വെള്ളം നമ്മള് ദാഹിക്കുമ്പോൾ നമ്മള് പിന്നെയും കുടിക്കും അല്ലേ, ദാഹിക്കുന്ന പിന്നെയും പിന്നെയും കുടിച്ചോണ്ടിരിക്കും. ഓരോ ദിവസം നമ്മൾ നിറഞ്ഞവരായി നമ്മൾ ആ നിറവിന്റെ അനുഭവം പ്രാപിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദൈനംദിന ജീവിതത്തിൽ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ദൈവം വൻ കാര്യങ്ങൾ ദൈവത്തിന് നമ്മളിലൂടെയുള്ള പർപ്പസ് അവിടെ ഫുൾഫിൾ ചെയ്യാൻ പറ്റും. ദൈവത്തിന് വഴിയൊരുക്കുക നമ്മൾ. കാരണം ഞാൻ പറഞ്ഞ ഞാൻ എൻ്റെ നാട്ടിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുക, എൻ്റെ പഠിത്തമെല്ലാം ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ നയിച്ചു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നെ ആ തിരുവല്ല പട്ടണം അറിയാതിരിക്കല്ലേ, എല്ലാവർക്കും അറിയാം ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്കറിയത്തി തിരുവല്ല പട്ടണത്തിലേക്ക്. അപ്പം ഞാൻ എനിക്ക് അവിടെ ഒരു ട്രാക്ടർ കൊടുക്കും, എൻ്റെ കയ്യിൽ ഒരു ട്രാക്ടർ കൊടുക്കില്ല. ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു ട്രാക്ടർ എന്ന് പറഞ്ഞു മ്യൂസിക്കിൻ്റെ കോഡാണോ എന്നൊക്കെ ചോദിച്ചു, എനിക്കറിയത്തില്ല. അത് മ്യൂസിക്കിൻ്റെ ഞാൻ പറഞ്ഞു മ്യൂസിക്കിൻ്റെ കോഡല്ല, ഇത് സുവിശേഷത്തിൻ്റെ ട്രാക്ടറാണ്. ഇത് നടന്നത് ഞാൻ ഇതാണ്ട് 99 നടന്ന കാര്യമാണ്, 99-2000. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ നടന്ന് വേറൊരു കടയിൽ ചെന്നപ്പോൾ കുറച്ച് ട്രാക്ടർ അവിടെ ചെയ്തു, ഏതായാലും കുറേ ട്രാക്ടറുകൾ ചെയ്തു. അവിടെ നിന്ന് ദൈവം ഇങ്ങനെ നടത്തി കുറേ വഴികളിലൂടെ ഇങ്ങനെ പോകുന്നവർക്കൊക്കെ അവിടെ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നവരാണ്. അവർക്കൊക്കെ കൊണ്ട് കൊടുക്കാൻ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരു പേടിയുണ്ട്, ഇനി അവരും എല്ലാം പറയുമോ, ഇനി അവരുമെല്ലാം. എന്നിട്ടും കൊടുത്തിട്ട് ഇങ്ങനെ മാറി നിന്ന് നോക്ക് അവർ എന്താ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു പോയപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്, ദൈവം അവർ വായിക്കുന്നുണ്ടല്ലോ അതൊക്കെ നല്ലതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് കയറി, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ തിരുവല്ലയിൽ, അവിടെ പോയി ഒരു ഒരാൾക്ക് ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്കിന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇടി വെട്ടിയോല്ലേ, ദൈവമേ അവർ വാങ്ങിച്ചില്ലല്ലോ, പക്ഷോ നാളെ കേടായിപ്പോയി എന്തേ ജാനികേട്ട് മാറി, ദൈവം ഇതെന്താ നാളെ കേട്ടായി പോയല്ലോ, അവർ വാങ്ങിച്ചില്ല. കർത്താവ് അപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പം ഇന്ന് ബല അടുത്ത അവിടെ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക, അവർക്ക് ഉണ്ട് ഇങ്ങനെ കൊടുത്ത്. അപ്പം അവർ വാങ്ങിച്ചപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ മതി മാറി നിന്ന് നോക്കിയപ്പോൾ അവരത് വായിക്കുക, അവരുടെ വെറുതെ ബസ് നിർത്തിയിട്ടിരിക്കുക അവർ വായിക്കുക. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷം തിരിച്ചു വന്നു. അപ്പം മനസ്സിലായി ഇതിങ്ങനെയാണ്, നമ്മൾ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ കൊടുക്കുക, ദൈവം അത് അതിൻ്റെ ദൈവം അത് പ്രവർത്തിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുക, പലയിടത്തും ട്രാക്ടറുകളൊക്കെ കൊണ്ട കൊടുക്കുക. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ച പോലെ ഇങ്ങനെ അവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവിടെ ഈ നമ്മുടെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോകണം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി അവിടെ ഇതുപോലൊക്കെ കൊണ്ട് കൊടുത്ത് ദൈവം ഇങ്ങനെ നയിച്ചോണ്ടിരുന്നു. ഇതെല്ലാം ഒറ്റയ്ക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത്, എനിക്ക് ആരും അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ അടുത്താഴ്ച റെയിൽവേ സ്റ്റേഷനിൽ പോയി, അവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക, റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിനും കാത്തിരിക്കുക. അപ്പോൾ ഒരാച്ചത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ട് കൊടുത്തെടുത്ത് എടുത്ത് പോയി. അതായത് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആശുപത്രി കയറി, ഇതെല്ലാം പറയാം. എന്നിട്ട് ആശുപത്രി, പിന്നെ നമ്മുടെ സാഹിബിൻ്റെ ആശുപത്രി, അവിടെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, പിന്നെ കോട്ടയത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം, അവിടെ കൊടുത്തു, ആ അവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ പലർക്കും ദൈവം അയച്ചിടത്തൊക്കെ കൊടുക്കാൻ പറ്റി. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചിലതൊക്കെ നമ്മളങ്ങ് മറന്നു പോകും പലതൊക്കെ. അപ്പം ചിലത് പിന്നെ സമയങ്ങളിൽ ദൈവം അങ്ങ് ഓർപ്പിക്കും. ഞാനാണെങ്കിൽ ഈ മിഷനെ കുറിച്ച്, മിഷന്റെ ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടു, ദൈവമേ ഇത് ഞാൻ എന്തോ ചെയ്യുന്നു. അപ്പൊ ദൈവം ഓർപ്പിച്ച്, ദൈവം അന്ന് രാവിലെ ഒരു വചനം തന്നു, പിടിക്കണ്ടെന്നില്ല, ഞാൻ കരുതി പിടിച്ചിട്ടുണ്ട്. അത് ആലോചനയാൽ ഞാൻ വഴിതെടുത്തു, പിന്നത്തെ മഹത്വത്തിലേക്ക് നടത്തുന്നു. അപ്പൊ ആ വില, ആ വചനം ദൈവം ഓർപ്പിച്ചു. പിന്നെ കർത്താവ് ഞാനെന്തോ ഇതിനകത്ത് എന്തോ, അപ്പൊ ദൈവം ഈ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു. ദൈവം ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ പലയിടത്ത്, ചിലയിടത്തൊക്കെ ദൈവം നടത്തിയിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ഒരിടത്ത് ചെന്നപ്പം സൺഡേ സ്കൂൾ പിള്ളേരെയൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ പോവാം, അപ്പോൾ ഒരു കാറ് വന്ന് മുട്ടി, ആ അറബി പിള്ളേരെല്ലാം ഒറ്റ അടി വന്നു ഇവിടെ ഭയങ്കര. അവരുടെ ആ കുഞ്ഞിൻ്റെ കാല്, പക്ഷെ കുഞ്ഞിനെ അതന്നെ ദൈവത്തോട് നിലവിളിച്ചാൽ കുഞ്ഞിനൊന്നും പറ്റി. അടുത്തൊരു പ്രാവശ്യം അവിടെ അവിടെ സുവിശേഷം ട്രാക്ടർ കൊണ്ട് കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഇവർ കണ്ടിട്ട് അടുത്ത ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാനൊക്കെ വന്നു, കാരണം അന്ന് കണ്ടതല്ലേ. അവിടെയൊക്കെ ദൈവം വിടുവിച്ച്, അയർലൻഡിൽ ചെന്നപ്പോൾ അവിടെയും ട്രാക്ടർ കൊടുക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് നയിക്കുക. നമ്മളെവിടെ ചെന്നാലും ബാംഗ്ലൂരിൽ ചെന്നിട്ടാണെങ്കിലും അവിടെ ഒരു കൂട്ടുകാരനെ ദൈവം തന്നു. അപ്പോൾ ആ കൂട്ടുകാരനോടൊത്ത് അവിടെ ബാംഗ്ലൂരിലെ സിറ്റിയിലൊക്കെ അവിടെയൊക്കെ കൊണ്ട് കൊടുക്കാൻ ദൈവമാക്കി. അവിടെ ഈ ചൈനക്കാരൊക്കെ അവർ വാങ്ങിക്കത്തില്ല, അവിടുത്തെ ആൾക്കാരൊക്കെ വാങ്ങിക്കുക. പിന്നെ ഇവിടെ ആണെങ്കിലും ഈ ഈ പട്ടണത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് പല വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുകയാണ്, ദൈവം അതിൻ്റെ സമയത്തൊക്കെ നമ്മളെ ഇങ്ങനെ അങ്ങ് സഹായിക്കും. ഒരു ദിവസം ഈ ബ്രാഹ്മണി സിറ്റി സെൻറ്ററിൽ ചെന്നപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ഒരു ലേഡിയോട് ഒരു ട്രാക്ടർ എടുത്തപ്പോൾ ആ ലേഡി പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാവുന്ന അവിടെ നിന്ന് നമുക്കറിയാവുന്ന ഇതിലങ്ങ് പ്രാർത്ഥിച്ച്. അപ്പം നമ്മൾ ചെയ്താൽ മതി, നമ്മളങ്ങോട്ട് നടന്നാൽ മതി. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങ് ഗൈഡ് ചെയ്തു. ഓരോ സ്റ്റെപ്പിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. നാം നാം ഒന്നിനാലും ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോ നിമിഷവും ഇറക്കി നമ്മളെ അതിൻ്റെ സമയത്ത് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ തമ്മിൽ എപ്പോഴും ബലമേറ്റെടുക്കണം. നമ്മൾ നിരാശയപ്പെടല്ലേ, നമ്മൾ ഓരോ സങ്കടങ്ങളും ബല വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഈ കർത്താവിൻ്റെ വചനത്തെ കൊണ്ട് മുറുകെ പിടിക്കണം. കർത്താവിൻ്റെ ബലമാണ്, കർത്താവിൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ ദൈവം, എൻ്റെ ബലമാണ്. ഈ വചനത്തെ കൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി, കേട്ടോ, ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലാം ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുന്നു. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ചിലതൊക്കെ ആഗ്രഹിക്കുന്നത്. രാത്രികാലം ചിലതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി സമർപ്പിക്കാം. നമ്മളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.